താങ്കൾ ഒരു ദൈവപൈതലാകുന്നുവെങ്കിൽ, താങ്കളെ ദൈവം ആക്കിയിരിക്കുന്ന സ്ഥാനത്ത് ഒരു കാവൽക്കാരനാകുന്നു എന്ന കാര്യം ഒരിക്കലും മറക്കരുത്.
ശ്രോതാക്കൾക്ക് നമസ്കാരം. ഇന്നും ജീവസന്ദേശ പഠനത്തിലേക്ക് താങ്കളെ സ്വാഗതം ചെയ്യുന്നതിൽ സന്തോഷമുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകമാണല്ലോ നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. യെശയ്യാവ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് എന്നറിയുമോ? യഹോവ രക്ഷിക്കുന്നു. ദൈവത്തിന്റെ മഹത്വത്തെക്കുറിച്ച് ഇത്രയും വാചാലമായി രേഖപ്പെടുത്തുന്ന മറ്റൊരു പ്രവാചകനില്ല. യെശയ്യാവിന്റെ പ്രവചന പരിധിയിൽ ലോകത്തിലെ സകല ജാതികളും ഉൾപ്പെടുന്നുണ്ട്. വളരെ ആവേശകരമായ ഈ പഠനം ഇന്നും നമുക്ക് ശ്രവിക്കാം. ജോർജ് ഫിലിപ്പ് പഠിപ്പിക്കുന്നു, ശ്രദ്ധിച്ചാലും.
യെശയ്യാ പ്രവചനം 20 അധ്യായത്തിലെ പ്രധാനപ്പെട്ട ചിന്ത 3 വർഷത്തിനുള്ളിൽ ഇസ്രായേൽ ആക്രമിക്കപ്പെടും എന്നുള്ളതാണ്. സഹസ്രാബ്ദ രാജ്യത്തിൽ മിസ്രൈമിന് ലഭിക്കാനിരിക്കുന്ന ഭാവികാല അനുഗ്രഹങ്ങളെ എടുത്തു പറഞ്ഞുകൊണ്ടാണ് യെശയ്യാ പ്രവചനം 19 അധ്യായം അവസാനിച്ചത്. ഈ അധ്യായത്തിൽ സമീപഭാവിയിൽ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് പ്രവചിച്ചിരിക്കുന്നത്. യെശയ്യാവ് ദൈവത്തിന്റെ പ്രവാചകനാകുന്നു എന്നത് തെളിയിച്ചു കൊടുക്കുന്ന പ്രവചനങ്ങളത്രേ ഇത്. കാരണം താൻ ജീവിച്ചിരുന്ന സമയത്ത് തന്നെ നിറവേറിയ പ്രവചനങ്ങളാകുന്നു നാം ഇവിടെ കാണുന്നത്. 20 അധ്യായത്തിന്റെ 1 വാക്യം ഞാനൊന്ന് വായിക്കാം. അശൂർ രാജാവായ സർഗോന്റെ കൽപ്പന പ്രകാരം തർത്താൻ അസ്തോദിലേക്ക് ചെന്ന് അസ്തോദിനോട് യുദ്ധം ചെയ്തു, അതിനെ പിടിച്ച് ആണ്ടിൽ. തർത്താൻ അശൂർ സൈന്യത്തിലെ ഒരു സൈന്യാധിപനായിരുന്നു എന്ന് 2 രാജാക്കന്മാർ 18 അധ്യായത്തിന്റെ 17 വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. 10 ഗോത്രങ്ങൾ ഉൾപ്പെട്ട വടക്കേ രാജ്യമായ ഇസ്രായേലിലെ ഒരു പട്ടണമായിരുന്നു അസ്തോദ്. 2 രാജാക്കന്മാർ 17 അധ്യായത്തിന്റെ 3 വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, അവന്റെ നേരെ അശൂർ രാജാവായ സൽമനേസർ പുറപ്പെട്ടു വന്നു, ഹോശയ്യ അവന് ആശ്രിതനായിത്തീർന്നു, കപ്പം കൊടുത്തു വന്നു. വേദപുസ്തകത്തിൽ ഈ ഭാഗത്ത് മാത്രമേ സർഗോന്റെ പേര് സൂചിപ്പിച്ചിട്ടുള്ളൂ. പുരാവസ്തു ഗവേഷകർ ഈ പേര് അശൂർ സമയത്ത്, അശൂര് പ്രാബല്യത്തിലിരുന്ന സമയത്ത് ഷരു കിൻ എന്ന പേരിൽ ആയിരുന്നു എന്ന് കാണിക്കുന്നുണ്ട്. ഇനിയും 2 വാക്യത്തിലേക്ക് വന്നാട്ട്, ആ കാലത്ത് തന്നെ യഹോവ ആമോസിന്റെ മകനായ യെശയ്യാവോട്, നീ ചെന്ന് നിന്റെ അരയിൽ നിന്ന് രട്ടുശീല അഴിച്ചുവെച്ച് കാലിൽ നിന്ന് ചെരുപ്പും ഊരിക്കളക എന്ന് കൽപ്പിച്ചു. അവൻ അങ്ങനെ ചെയ്തു, നഗ്നനായും ചെരുപ്പിടാതെയും നടന്നു. തർത്താൻ ആരായിരുന്നു എന്ന് നാം 1 വാക്യത്തിൽ കണ്ടു. ഇസ്രായേൽ മിസ്രൈമിനോട് കൂട്ടുകെട്ട് ഉണ്ടാക്കരുത് എന്നുള്ളതിനുള്ള മുന്നറിയിപ്പ് നൽകാൻ യെശയ്യാവ് നടത്തുന്നതായ ഒരു ദൃഷ്ടാന്തമാണ് ഇവിടെ നാം കാണുന്നത്. യെശയ്യാവ് തന്റെ ബാഹ്യവസ്ത്രങ്ങൾ അല്ലെങ്കിൽ കോട്ട് നീക്കിക്കളയണം എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അത് മറ്റുള്ളവർ തന്നെ പെട്ടെന്ന് ശ്രദ്ധിക്കുന്നതിനു വേണ്ടിയായിരുന്നു. സാധാരണയായി ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങൾ നീക്കുന്നതിനാണ് യെശയ്യാവിന് നിർദ്ദേശം ലഭിച്ചിരുന്നത്. അത് മറ്റുള്ളവരെ പെട്ടെന്ന് തന്നിലേക്ക് ആകർഷിച്ച് തനിക്ക് പറയാനുള്ളതിന് തുടക്കമിടാൻ അങ്ങനെ പ്രവാചകന് നല്ലൊരു അവസരം ലഭിക്കുകയും ചെയ്തു. അതുകൊണ്ട് നാം വായിക്കുന്നത്, യെശയ്യാവ് നഗ്നനായും ചെരുപ്പിടാതെയും നടന്നു എന്നത്രേ. 3 വാക്യം നോക്കിക്കാട്ട്, പിന്നെ യഹോവ അരുളിച്ചെയ്തത്, എന്റെ ദാസനായ യെശയ്യാവ് മിസ്രൈമിനും കൂശിനും അടയാളവും അത്ഭുതവുമായിട്ട് 3 സംവത്സരം നഗ്നനായും ചെരുപ്പിടാതെയും നടന്നതുപോലെ. മിസ്രൈമിന് എന്ത് സംഭവിക്കുമെന്ന് അവർ അറിയുന്നതിനു വേണ്ടി യെശയ്യാവ് ഇസ്രായേലിൽ കൂടി നടക്കുന്ന ഒരു ദൃഷ്ടാന്തമാകുന്നു. അവന്റെ നടപ്പ് ജനത്തിന് അടയാളവും അത്ഭുതവുമായിരുന്നു എന്നാണ് നാം വായിച്ചത്. 4 വാക്യം, അശൂർ രാജാവ് മിസ്രൈമിൽ നിന്നുള്ള ബദ്ധന്മാരെയും കൂശിൽ നിന്നുള്ള പ്രവാസികളെയും ആബാലവൃദ്ധം മിസ്രൈമിന്റെ ലജ്ജയ്ക്കായിട്ട് നഗ്നന്മാരും ചെരുപ്പിടാത്തവരും ആസനം മറയ്ക്കാത്തവരുമായി പിടിച്ചുകൊണ്ടുപോകും. മിസ്രൈമിന് തന്നെ തന്നെ രക്ഷിക്കാൻ കഴിയാത്തതുകൊണ്ട് ഇസ്രായേലിന് കൂട്ടുകെട്ടുണ്ടാക്കുവാനും ആശ്രയിക്കുവാനും മതിയായ രാജ്യമായിരുന്നില്ല മിസ്രൈം എന്നാണ് ഇവിടെ വെളിപ്പെടുത്തുന്നത്. മിസ്രൈമിനെയും എത്യോപ്യയെയും, അതായത് കൂശ്, അശൂർ രാജാവായ സർഗോൻ ആക്രമിക്കുകയും യെശയ്യാവ് പ്രവചിച്ചിരിക്കുന്നതുപോലെ തന്നെ മിസ്രയീമിന്റെ മേൽ നിന്ന് വരികയും ചെയ്തു എന്ന് നമുക്കറിയാം. ഇനി നമുക്ക് 21 അധ്യായത്തിലേക്ക് വരാം. 21 അധ്യായം നാം പഠിക്കുമ്പോൾ 13 മുതൽ 23 വരെയുള്ള അധ്യായങ്ങളിൽ ഇസ്രായേലിന് ചുറ്റുമുള്ള 9 ജാതികളിന്മേൽ വരുന്ന ഭാരങ്ങളെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് എന്ന കാര്യം മറക്കരുത്. 21 അധ്യായത്തിൽ 7, 8, 9 ഭാരങ്ങൾ അഥവാ ന്യായവിധി അല്ലെങ്കിൽ കഷ്ടങ്ങൾ, ദൈവം അയച്ച ശിക്ഷയെക്കുറിച്ചാണ് പറയുന്നത്. ബാബേൽ, ഏദോം, അറേബ്യ എന്നീ രാജ്യങ്ങൾക്കെതിരെയുള്ള ന്യായവിധികളാണ് അവിടെ പറയുന്നത്. ഈ ഭാഗങ്ങൾ ചില അടയാളങ്ങളിൽ കൂടിയാണ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ആ അടയാളങ്ങൾ ഇന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും യെശയ്യാവിന്റെ കാലത്ത് ജനങ്ങൾക്കത് വളരെയധികം വ്യക്തമായിരുന്നു എന്നത്ര ഞാൻ വിശ്വസിക്കുന്നത്. ഈ രാജ്യങ്ങളെല്ലാം ഇസ്രായേലിന്റെ വലിയ ശത്രുക്കളായിരുന്നു. ഇവയിൽ ഓരോന്നും ദൈവത്തിന്റെ ജനത്തിന് വലിയ കഷ്ടതകൾ ഉണ്ടാക്കിയവരാണ്. അവ ഓരോന്നും ന്യായം വിധിക്കപ്പെടുകയും ചെയ്തു. ഈ അധ്യായത്തിന്റെ പ്രത്യേകത ഇതിൽ പ്രതീകങ്ങൾ അഥവാ അടയാളങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. പ്രതീകങ്ങൾ യാഥാർത്ഥ്യമായതിനെ ചിത്രീകരിക്കുന്നവയാണ്. ഇക്കാര്യം നാം ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ്. സമുദ്രതീരത്തെ മരുഭൂമിയെക്കുറിച്ചുള്ള പ്രവാചകം തെക്ക് ചുഴലിക്കാറ്റ് അടിക്കുന്നതുപോലെ അത് മരുഭൂമിയിൽ നിന്ന് ഭയങ്കര ദേശത്തുനിന്ന് തന്നെ വരുന്നു. സമുദ്രതീരത്തെ മരുഭൂമി, ഇത് വളരെ വിചിത്രമായ ഒരു പ്രസ്താവനയാണ്. വെള്ളം എത്ര ഉണങ്ങിയിരിക്കുന്നു എന്ന് പറയുന്നത് പോലെ, ഉണങ്ങിയ ഐസ് എന്ന് പറയുന്നത് പോലെ, ഏത് ദേശത്തെയാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് ഈ വാക്യത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയില്ല. എന്നാൽ മുമ്പോട്ട് വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകുന്നതാണ്. അതെ, 9 വാക്യത്തിൽ ആ ദേശത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. വീണു, ബാബേൽ വീണു, അതിലെ ദേവന്മാരുടെ വിഗ്രഹങ്ങളൊക്കെയും നിലത്ത് വീണ് തകർന്നു കിടക്കുന്നു എന്ന് അവൻ പറഞ്ഞത് ഈ ദേശത്തെക്കുറിച്ചാണ്. അതുകൊണ്ട് സമുദ്രതീരത്തെ മരുഭൂമി ബാബേലാണെന്ന് വ്യക്തമാണല്ലോ. ബാബേൽ ഒരു ലോകശക്തിയായി തീരുന്നതിന് മുമ്പേ തന്നെ ഈ ദേശത്തിന്റെ നാശത്തെക്കുറിച്ച് വീണ്ടും പ്രവചിച്ചിരിക്കുന്നു. ഇക്കാര്യം മുമ്പേ തന്നെ നാം കണ്ടുകഴിഞ്ഞതാണല്ലോ. 13, 14 അധ്യായങ്ങളിലെ 1 ഭാരം അഥവാ കഷ്ടം ബാബേലിനെതിരായിട്ടുള്ളതായിരുന്നു. ബാബേൽ ഭയഭീതിയുള്ളതായി തീർന്നു. അതിന്റെ നാശത്തെക്കുറിച്ചാണ് വീണ്ടും ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിനെതിരായി 1 സംഘടിത ശക്തി വെളിപ്പെട്ടത് ബാബേലിലായിരുന്നു എന്ന കാര്യം ഓർക്കുന്നുണ്ടല്ലോ. ബാബേൽ ഗോപുരം ഓർക്കുന്നില്ലേ? ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവത്തിനെതിരായുള്ള അവസാനത്തെ ശക്തിയും ബാബേൽ ആയിരിക്കും. വെളിപാട് പുസ്തകം 17, 18 അധ്യായങ്ങളിൽ അത് നാം കാണുന്നുണ്ട്. മതപരമായ ബാബിലോൺ 17 അധ്യായത്തിലും വാണിജ്യപരമായ ബാബിലോൺ വെളിപാട് പുസ്തകം 18 അധ്യായത്തിലും നാം കാണുന്നു. സമുദ്രതീരത്തെ മരുഭൂമി എന്നത് വൈരുദ്ധ്യം ഉൾക്കൊള്ളുന്ന ഒരു ശൈലിയാണെന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞല്ലോ. ഭൂമിശാസ്ത്രപരമായി ബാബേൽ സ്ഥിതി ചെയ്തിരുന്നത് യൂഫ്രട്ടീസ് നദിക്ക് അരികെയുള്ള മരുഭൂപ്രദേശത്താണ്. യൂഫ്രട്ടീസ് നദിയിൽ നിന്നുള്ള തോടുകളാണ് അഥവാ ജലസേചനത്തിനു വേണ്ടി ഉപയോഗിച്ചിരുന്ന ആ തോടുകൾ, കനാലുകളാകുന്നു ബാബേലിനെ നനയ്ക്കുകയും കൃഷിക്ക് ഉപയുക്തമാക്കുകയും ചെയ്തിരുന്നത്. ബാബേലിനെക്കുറിച്ച് യിരെമ്യാ പ്രവാചകൻ വിവരിക്കുന്നത് ഇപ്രകാരമാണ്: വലിയ വെള്ളങ്ങൾക്കരികെ വസിക്കുന്നവളായി വളരെ നിക്ഷേപങ്ങൾ ഉള്ളവളെ, നിന്റെ അവസാനം നിന്നെ ഛേദിച്ചു കളയുവാനുള്ള അവധി വന്നിരിക്കുന്നു. യിരെമ്യാ പ്രവചനം 5 അധ്യായത്തിന്റെ 13 വാക്യമാണ് ഞാൻ വായിച്ചത്. മരുഭൂമിയും നദിയും കൂടി ചേർന്നുള്ള വിചിത്രമായ ഒരു പ്രദേശമാണിത്. ഈ വിധത്തിലുള്ള കൂടിച്ചേരൽ വെളിപാട് പുസ്തകത്തിലും നാം കാണുന്നുണ്ട്. വെളിപാട് പുസ്തകം 17 അധ്യായത്തിന്റെ 3 വാക്യത്തിൽ നാം കാണുമ്പോൾ, അവൻ എന്നെ ആത്മാവിൽ ഒരു മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ 7 തലയും 10 കൊമ്പുമുള്ളതായും ദൂഷണനാമങ്ങൾ നിറഞ്ഞ് കടും ചുവപ്പുള്ളൊരു മൃഗത്തിന്മേലൊരു സ്ത്രീ ഇരിക്കുന്നത് ഞാൻ കണ്ടു. മരുഭൂമിയിലാണ് യോഹന്നാൻ പെരുവെള്ളം കണ്ടത് എന്ന് വെളിപാട് പുസ്തകം പതിനേഴാം അധ്യായത്തിന്റെ ഒന്നും രണ്ടും വാക്യങ്ങളിൽ പറയും. വരിക, ഭൂമിയിലെ രാജാക്കന്മാരോട് വേശ്യാവൃത്തി ചെയ്ത് തന്റെ വേശ്യാവൃത്തിയുടെ മദ്യത്താൽ ഭൂവാസികളെ മത്തരാക്കിയവളായി പെരും വെള്ളത്തിന്മീതെ ഇരിക്കുന്ന മഹാവേശ്യയുടെ ന്യായവിധി ഞാൻ കാണിച്ചു തരാം എന്ന് നാം വായിക്കുന്നു. അതെ, വെളിപാട് പുസ്തകം പതിനേഴാം അധ്യായത്തിന്റെ ഒന്നും രണ്ടും വാക്യങ്ങൾ. ഈ രണ്ട് വാക്യങ്ങളും പ്രതീകാത്മകങ്ങളാണ്. യിരെമ്യാവിലും നാം ഇങ്ങനെ കാണുന്നുണ്ട്. ബാബേൽ അതിന്റെ തിളക്കവും സൌന്ദര്യവും മൂലം വിഗ്രഹാരാധനയുടെയും അന്ധവിശ്വാസത്തിന്റെയും ശിരസെന്ന നിലയിലും മരുഭൂമിയിലെ മരീചികയായിരുന്നു. അതേ സമുദ്രതീരത്ത് മരുഭൂമി. ഇത് വളരെ വിചിത്രമായിരിക്കുന്നില്ലേ? എന്തൊരു ചിത്രമാണ് നമുക്കിവിടെ ലഭിക്കുന്നത്? ബാബേൽ ഒരു മനോഹര സ്ഥലമായിരുന്നില്ല, അത് മരുഭൂമിയിലെ ഒരു മരീചികയായിരുന്നു. അത് മരുപ്പച്ചയോ നീരുറവയോ ആയിരുന്നില്ല, പിന്നെയോ വിഗ്രഹങ്ങളും അന്ധവിശ്വാസങ്ങളും കൊണ്ട് നിറഞ്ഞ ഒരു സ്ഥലമായിരുന്നു ഈ ബാബേൽ. മനുഷ്യാത്മാവിന് കൊടുക്കുവാൻ ജീവന്റെ ജലം അവിടെ ഉണ്ടായിരുന്നില്ല. ഇവിടെ നാം നമ്മെക്കുറിച്ച് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. കർത്താവ് പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നതുപോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകുമെന്ന്. യോഹന്നാന്റെ സുവിശേഷം ഏഴാം അധ്യായത്തിന്റെ 38-ാം വാക്യം. ഞാൻ ജീവദായകമായ ഉറവ ആയിരിക്കുന്നുവോ എന്ന് ഓരോ മനുഷ്യനും തന്നോട് തന്നെ ചോദിക്കേണ്ടത് ആവശ്യമാണ്. അതോ ഞാൻ ജീവിതമാകുന്ന മരുഭൂമിയിൽ വെറും ഒരു മരീചിക മാത്രമോ? ദൈവവചനം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുവാൻ അവസരമില്ലാത്ത ഇടങ്ങൾ വാസ്തവത്തിൽ മരുഭൂമി തന്നെയാണ്. വെള്ളമില്ലാത്ത, ഒരു ഉന്മേഷവും നൽകാത്ത ഒരു സ്ഥലം. അങ്ങനെയുള്ള സഭകൾ സമുദ്രതീരത്തെ മരുഭൂമിയാണ്. അതുകൊണ്ട് നാം സ്വയം പരിശോധിക്കേണ്ടത് വളരെ ആവശ്യമാണ്, അത്യാവശ്യമാണ്. എന്റെ സ്വന്തം ജീവിതം, എന്റെ കുടുംബം, എന്റെ സഭ, അത് കേവലം മരുഭൂമിയുടെ അനുഭവത്തിലാണോ? 21-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ നാം കാണുന്നു, കഠിനമായൊരു ദർശനം എനിക്ക് വെളിപ്പെട്ടിരിക്കുന്നു. ദ്രോഹി ദ്രോഹം ചെയ്യുന്നു, കവർച്ചക്കാരൻ കവർച്ച ചെയ്യുന്നു. ഏലാമേ, കയറിച്ചെല്ലുക, മേദ്യയെ നിരോധിച്ചുകൊള്ളുക, അതിന്റെ ഞരക്കമൊക്കെയും ഞാൻ നിർത്തിക്കളയും. ഏലാമേ, കയറിച്ചെല്ലുക, മേദ്യയെ നിരോധിച്ചുകൊള്ളുക, അതിന്റെ ഞരക്കമൊക്കെയും ഞാൻ നിർത്തിക്കളയുമെന്ന്. പട്ടണം നശിപ്പിച്ച് കൊള്ളയടിക്കുവാൻ ദൈവം മേദ്യ പാർസിയോട് കൽപ്പിക്കുന്നു. അതാണ് വാസ്തവത്തിൽ സംഭവിച്ചത്, ആക്രമണം. അത് നടക്കുന്നതിനു മുമ്പേ തന്നെ നൽകപ്പെട്ട ഒരു പ്രവചനമാണിത്. 3-ും 4-ും വാക്യങ്ങളിൽ നാം കാണുന്നു, അതുകൊണ്ട് എന്റെ അരയിൽ വേദന നിറഞ്ഞിരിക്കുന്നു. നോവ് കിട്ടിയ സ്ത്രീയുടെ നോവ് പോലെയുള്ള വേദന എന്നെ പിടിച്ചിരിക്കുന്നു. എനിക്ക് ചെവി കേട്ടുകൂടാതവണ്ണം ഞാൻ അതിവേദനപ്പെട്ടിരിക്കുന്നു. കണ്ണ് കാണാതവണ്ണം ഞാൻ പരിഭ്രമിച്ചിരിക്കുന്നു. എന്റെ ഹൃദയം പതറുന്നു, ഭീതി എന്നെ ഭ്രമിപ്പിച്ചിരിക്കുന്നു. ഞാൻ കാംക്ഷിച്ച സന്ധ്യാസമയം അവൻ എനിക്ക് വിറയിലാക്കി തീർത്തു. വരുവാനിരിക്കുന്ന നാശത്തെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ യെശയ്യാവ് വീണ്ടും വികാരാധിക്യം മൂലം ദുഃഖിതനായിത്തീരുന്നു. ദൈവിക പദ്ധതിക്ക് തുരങ്കം വയ്ക്കുന്ന ബാബേലിന്റെ നാശം ഭയങ്കരമാണ്. ഈ പട്ടണത്തിന് വരുന്ന നാശത്തിങ്കൽ പ്രവാചകൻ ഭയപ്പെടുകയും വിറക്കുകയും ചെയ്യുന്നു. വാസ്തവത്തിൽ നാം ഇവിടെ കാണുന്നത് ദൈവത്തിന്റെ ഹൃദയമാകുന്നു. സ്നേഹമുള്ള നല്ല പിതാവായ ദൈവം, കരുണയും ദയയും കാണിക്കുന്നതിനുള്ള ദൈവത്തിന്റെ താൽപര്യമത്രേ ഇവിടെ വ്യക്തമാകുന്നത്. യിരെമ്യാവിന്റെ കണ്ണുനീരിൽ എന്ന പോലെ ദൈവത്തിന്റെ സ്നേഹമാണ് ഇവിടെ തെളിഞ്ഞു നിൽക്കുന്നത്. ദൈവത്തിന്റെ ന്യായവിധിയിൽ സന്തോഷിക്കാൻ ഒരു വ്യക്തിക്കും കഴിയില്ല. തന്റെ ന്യായവിധികൾ തന്റെ പ്രത്യേക പ്രവൃത്തിയാണെന്ന് ദൈവം പറയുന്നു. പ്രിയ സഹോദര, എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി, ദൈവം താങ്കളെ ശിക്ഷിക്കുവാനല്ല, താങ്കളെ രക്ഷിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. താങ്കൾ കഷ്ടപ്പെടണമെന്നല്ല ദൈവം ആഗ്രഹിക്കുന്നത്, പിന്നെയോ സന്തോഷവും സമാധാനവും അനുഭവിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ശാപവും അനുഗ്രഹവും താങ്കളുടെ മുൻപിൽ തന്നെയുണ്ട്. എന്നാൽ ഏത് തിരഞ്ഞെടുക്കുമെന്നുള്ളത് താങ്കളെ ആശ്രയിച്ചിരിക്കും. ദൈവം ജാതികളെ ന്യായം വിധിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല, മറിച്ച് അത് തിരഞ്ഞെടുക്കേണ്ടത് ഓരോ ജനതയുമാണ്. അതായത് ദൈവത്തിന്റെ ന്യായവിധി വരുവാൻ കാരണമായിരിക്കുന്ന തീരുമാനമെടുക്കുന്നത് മനുഷ്യൻ തന്നെയാണ്. ഇതത്രേ ഇവിടെ വെളിപ്പെടുത്തുന്നത്. അഞ്ചാം വാക്യത്തിൽ, മേശയൊരുക്കുവിൻ, പരവതാനി വിരിപ്പീൻ, ഭക്ഷിച്ചു പാനം ചെയ്യുവിൻ, പ്രഭുക്കന്മാരെ എഴുന്നേൽപ്പിൻ, പരിചയ്ക്ക് എണ്ണ പൂശുവിൻ, കർത്താവ് എന്നോട് നീ ചെന്ന് ഒരു കാവൽക്കാരനെ നിർത്തിക്കൊള്ളുക, അവൻ കാണുന്നത് അറിയിക്കട്ടെ. ബാബേലിന്റെ നാശത്തിന്റെ ദൃക്സാക്ഷി വിവരണം ദാനിയൽ പ്രവചനത്തിൽ നൽകപ്പെട്ടിരിക്കുന്നതുപോലെ ഇവിടെയും ഈ വാക്യത്തിലും നാം കാണുന്നു. ദാനിയൽ പ്രവചനം അഞ്ചാം അധ്യായം നോക്കുമ്പോൾ ഈ സംഭവം നടക്കുന്നതിന് ഏകദേശം 200 വർഷങ്ങൾക്ക് മുൻപാണ് ഈ പ്രവചനം എഴുതപ്പെട്ടത് എന്നോർക്കണം. ബൽസസേറിന്റെ ബിരുന്നിന്റെ വേളയിൽ അന്നത്തെ മേദ്യൻ ജനറലായ ഗോബ്രിയാസ് തന്റെ സൈന്യത്തെ പട്ടണ മതിലിന് അടിയിൽ കൂടിയുള്ള ആ വരണ്ട നദീതടത്തിൽ കൂടി നടത്തുകയും അപ്രതീക്ഷിതമായ പട്ടണം പിടിച്ചെടുക്കുകയും ചെയ്തു. അങ്ങനെ ദൈവം പറഞ്ഞത് അതുപോലെ തന്നെ സംഭവിച്ചു എന്ന് ദാനിയൽ പ്രവചനത്തിൽ നിന്നും ചരിത്രത്തിൽ നിന്നും നാം മനസ്സിലാക്കുന്നു. 8-ഉം 9-ഉം വാക്യങ്ങളിൽ നാം കാണുന്നു, അവൻ ഒരു സിംഹം പോലെ അലറി, കർത്താവേ, ഞാൻ പകൽ ഇടവിടാതെ കാവൽ നിൽക്കുന്നു, രാത്രി മുഴുവനും ഞാൻ കാവൽ കാത്തുകൊണ്ടിരുന്നു, ഇതാ ഒരു കൂട്ടം കുതിരച്ചേവകർ ഈരണ്ടീരണ്ടായി കുതിരപ്പട വരുന്നു എന്ന് പറഞ്ഞു. വീണു, ബാബേൽ വീണു, അതിലെ ദേവന്മാരുടെ വിഗ്രഹങ്ങളൊക്കെയും നിലത്തു വീണു, തകർന്നു കിടക്കുന്നു എന്നും അവൻ പറഞ്ഞു. നഗര മതിലിന്മേലുള്ള കാവൽക്കാരൻ താൻ കാണുന്നതിനെ പട്ടണത്തിലുള്ള ജനത്തോട് വിളിച്ചു പറയുകയാണ്. ഞാൻ മരുഭൂമിയിലേക്ക് നോക്കുമ്പോൾ ഇതാ ഒരു കൂട്ടം കുതിരച്ചേവകർ ഈരണ്ടീരണ്ടായി കുതിരപ്പട വരുന്നു. അവർ അത് കാണുകയാകുന്നു. ഈ പറഞ്ഞ ആളുകൾ ദൂതുവാഹികളാണ്. അവരുടെ ദൂത് ബാബേൽ വീണു വീണു എന്നതായിരുന്നു. കാവൽക്കാരൻ ബാബേൽ നഗരം വീണുപോയി എന്ന ദൂത് ബാബേൽ രാജാവിനെ അറിയിച്ചു. യിരെമ്യാ പ്രവചനം 51-ാം അധ്യായത്തിന്റെ 31 മുതൽ 33 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നു. ബാബേലിലെ ദേവന്മാരുടെ വിഗ്രഹങ്ങളൊക്കെയും നിലത്തു വീണ് തകർന്നു കിടക്കുന്നു. ബാബേൽ വിഗ്രഹാരാധനയുടെ കേന്ദ്രസ്ഥാനമായിരുന്നുവല്ലോ. ഇനിയും 10-ാം വാക്യം കൂടി നമുക്ക് നോക്കാം. 21-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം, എന്റെ മെതിയെ, എന്റെ കളത്തിലെ ധാന്യമേ, ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്തു, ഞാൻ കേട്ടിട്ടുള്ളത് നിങ്ങളോട് അറിയിച്ചിരിക്കുന്നു. കൊയ്ത്ത് ന്യായവിധിയുടെ സമയമാണ്. യോഹനാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 35-ാം വാക്യത്തിൽ നമ്മുടെ കർത്താവ് പറഞ്ഞിരിക്കുന്നത്, ഇനി 4 മാസം കഴിഞ്ഞിട്ട് കൊയ്ത്തു വരുന്നു എന്ന് നിങ്ങൾ പറയുന്നില്ലയോ? നിങ്ങൾ തലപൊക്കി നോക്കിയാൽ നിലങ്ങൾ ഇപ്പോൾ തന്നെ കൊയ്ത്തിന് വെളുത്തിരിക്കുന്നത് കാണാം എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ന്യായപ്രമാണ യുഗത്തിന്റെ അവസാനത്തിലാണ് നമ്മുടെ കർത്താവ് ഇത് പറഞ്ഞത് എന്നോർക്കണം. കൃപായുഗം ആരംഭിക്കുന്നതിന് തൊട്ടുമുമ്പ് ഏകദേശം 1500 വർഷങ്ങൾ ന്യായപ്രമാണം തങ്ങളുടെ പക്കൽ ഉണ്ടായിരുന്ന ഇസ്രായേൽ ജനത്തിന്മേൽ ദൈവിക ന്യായവിധി വരുവാൻ പോകുന്ന സമയമായിരുന്നു അത്. അതെ, കൊയ്ത്ത് ന്യായവിധിയുടെ, ദൈവത്തിന്റെ ശിക്ഷയുടെ സമയമാണ്. ബാബേലിന്റെ നാശത്തെക്കുറിച്ചുള്ള പ്രവാചകം വളരെ ഹൃദയഭാരത്തോടെയാണ് ഈ യെശയ്യാ പ്രവാചകൻ അറിയിച്ചത് എന്ന് ഈ ഭാഗത്തു നിന്നും വ്യക്തമാണല്ലോ. വിഗ്രഹാരാധനയും മ്ലേച്ഛതയും നിമിത്തം അവരുടെ മേൽ വരുവാൻ പോകുന്ന നാശം അവന്റെ ഹൃദയത്തെ തകർത്തു കളഞ്ഞു. അതേ സുഹൃത്തെ, ദൈവത്തിന്റെ മനസ്സറിഞ്ഞിട്ടുള്ളവരൊക്കെ അങ്ങനെയാണ്. ആരും നശിച്ചു പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടല്ലേ ദൈവം തന്റെ സ്വന്തം പുത്രനെ മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിനുള്ള ബലിയാടായി ഈ ലോകത്തിലേക്ക് അയച്ചത്. ദൈവം മനുഷ്യനെ സ്നേഹിക്കുന്നു. മനുഷ്യൻ നഷ്ടപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഈ ഭൂമിയിലും കഷ്ടപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. മനുഷ്യനെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി എപ്പോഴും അനുഗ്രഹത്തിന്റേതാണ്. സ്നേഹമുള്ള ഒരു പിതാവിന് തന്റെ കുഞ്ഞുങ്ങളോടുള്ള അതേ മനോഭാവം. നരകത്തിന്റെ ഭീകരതയിൽ അവസാനിക്കുവാൻ പോകുന്ന പാപിയുടെ അവസ്ഥയെക്കുറിച്ച് താങ്കൾക്ക് ചിന്തിക്കുവാൻ സാധിക്കുന്നുണ്ടോ? ദൈവത്തിന്റെ ആ അന്ത്യശിക്ഷാവിധിയിൽ വീഴുന്ന ഒരു വ്യക്തിക്കും പിന്നീട് ഒരു മോചനത്തിനുള്ള മാർഗമില്ലെന്നുള്ള യാഥാർത്ഥ്യം ഒന്ന് ഓർത്തുനോക്കൂ സുഹൃത്തെ. സുവിശേഷം നമ്മുടെ നാട്ടിൽ എത്രയോ ആവശ്യമായിരിക്കുന്നു. വരുവാനിരിക്കുന്ന ആ ഭയങ്കര ന്യായവിധിയെക്കുറിച്ച് ഇനിയും എത്രയോ ഉച്ചത്തിൽ നാം വിളിച്ചു പറയേണ്ടിയിരിക്കുന്നു. അതെ, ഓരോ വിശ്വാസിയും ദേശത്തിന്റെ കാവൽക്കാരനാണ്. ഇവിടെ ഇതാ കാവൽക്കാരന്റെ ആ സ്ഥാനം യെശയ്യാവ് തന്നെ ഏറ്റെടുത്തിരിക്കുന്നു. ബാബേലിനെതിരെ വരുന്ന ശത്രുപടയെക്കുറിച്ച് യെശയ്യാവ് വിളിച്ചു പറയുന്നു. ബാബേലിന്റെ നാശം ഇസ്രായേലിന്റെ രക്ഷയ്ക്കായി പ്രവാചകൻ ഉദ്ധരിക്കുന്നത് നോക്കൂ. എന്റെ മെതിയെ, എന്റെ കളത്തിലെ ധാന്യമേ എന്ന് അഭിസംബോധന ചെയ്യുന്നത് ഇസ്രായേലിനെയാണ്, തന്റെ ജനത്തോടുള്ള അവന്റെ കരുതൽ. ഓരോ ദൈവപൈതലിനും ഉണ്ടാകേണ്ട മനോഭാവം ഇതുതന്നെയാകുന്നു എന്ന് ഞാനിപ്പോൾ ഓർപ്പിക്കട്ടെ. താങ്കൾ ഒരു ദൈവപൈതലാകുന്നുവെങ്കിൽ, താങ്കളെ ദൈവം ആക്കിയിരിക്കുന്ന സ്ഥാനത്ത് ഒരു കാവൽക്കാരനാകുന്നു എന്ന കാര്യം ഒരിക്കലും മറക്കരുത്. താങ്കളുടെ സ്വന്തം ജീവിതത്തിൽ, താങ്കളുടെ കുടുംബത്തിൽ, താങ്കളുടെ സഭയിൽ ശത്രു തന്ത്രപൂർവം കടന്നു വരുന്നതിനെക്കുറിച്ച് താങ്കൾ ജാഗ്രതയുള്ള വ്യക്തിയായിരിക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു. എന്നാൽ താങ്കളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതം എന്തെന്നും, കുടുംബത്തെ സംബന്ധിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശം എന്തെന്നും, ദൈവത്തിന്റെ പരിപാടിയായ സഭയുടെ ലക്ഷണങ്ങളും പ്രവർത്തനങ്ങളും എന്താണെന്നും ഒക്കെ താങ്കൾ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഒരു ശരിയായ കാവൽക്കാരനായിരിക്കാൻ താങ്കൾക്ക് സാധിക്കൂ എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. ഒരാവേശമുണ്ടായതുകൊണ്ടോ മറ്റുള്ളവരെക്കുറിച്ച് ഒരു കരുതൽ ഉണ്ടായതുകൊണ്ടോ മാത്രമായില്ല, ദൈവവചനത്തിൽ അടിസ്ഥാനപ്പെട്ട ഒരു കാവൽക്കാരനായിരിക്കണം താങ്കൾ. ദൈവത്തിന്റെ വചനം ജാഗ്രതയോടെ കേട്ട് അനുസരിക്കുന്നതിലൂടെ മാത്രമേ താങ്കൾക്ക് അത് സാധ്യമാകൂ. അതിനുവേണ്ടിയിട്ട് വേണം താങ്കളുടെ ജീവിതത്തെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കേണ്ടത്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കളുടെ ജീവിതത്തിൽ ദൈവം താങ്കളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്തെന്ന് വ്യക്തമായി മനസ്സിലാക്കുവാനും അതിൻപ്രകാരം ജീവിതത്തെ ക്രമീകരിച്ച് മുൻപോട്ട് പോകുവാനും സാധിക്കുന്നുണ്ടോ? താങ്കളുടെ ജീവിതം അനുഗ്രഹപ്രദമാകുവാൻ അത് വളരെ ആവശ്യമാണ്. അതിനായി ദൈവവചനം പഠിപ്പാനായി, ദൈവഹിതം തിരിച്ചറിയുവാനായി താങ്കളുടെ ജീവിതത്തെ സമർപ്പിക്കുമോ? പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടുന്ന് ഞങ്ങൾക്ക് തന്ന നല്ല ആലോചനകൾക്കായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങളെ നീ ഞങ്ങളുടെ കുടുംബത്തിന്റെയും ദേശത്തിന്റെയും കാവൽക്കാരാക്കി വെച്ചിരിക്കുന്നു എന്ന് വീണ്ടും കേൾപ്പിച്ചതിനായി സ്തോത്രം. കർത്താവേ, ഞങ്ങൾ ഒരിക്കലും ഞങ്ങളുടെ ഉത്തരവാദിത്തത്തെ അവഗണിപ്പാൻ അവിടുന്ന് അനുവദിക്കരുതെന്ന് പ്രാർത്ഥിക്കും. ഇന്ന് വചനം കേട്ട എല്ലാ അവിടുത്തെ കുഞ്ഞുങ്ങളെയും അവിടെ അനുഗ്രഹിക്കണമേ. അവരുടെ ഉത്തരവാദിത്തത്തെ തിരിച്ചറിഞ്ഞ് അത് നിവർത്തിപ്പാൻ തക്കവണ്ണം അവർക്ക് വേണ്ടതായ ശക്തിയും ബലവും ഉൾക്കാഴ്ചയും നീ നൽകണമെന്ന് അങ്ങയോട് അപേക്ഷിക്കുന്നു. ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് മാറാകണമേ. ആമേൻ.
യെശയ്യാ പ്രവാചകന്റെ പുസ്തക പഠനത്തിന്റെ വിഷയവിഭജനം ആവശ്യമുള്ളവർ ഇന്ന് തന്നെ അറിയിച്ചാലും. ഇന്നത്തെ പഠനം താങ്കൾക്ക് പ്രയോജനപ്പെട്ടു എങ്കിൽ ഞങ്ങൾക്ക് ഇന്ന് തന്നെ ഒരു കത്തെഴുതുക. താങ്കളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങളും എഴുതുക. ശ്രോതാക്കളുടെ കത്തുകൾ ഞങ്ങൾക്ക് വിലപ്പെട്ടതാണ്. അതുപോലെ ഞങ്ങളുടെ മെയിലിംഗ് ലിസ്റ്റിൽ താങ്കളുടെ പൂർണ്ണ മേൽവിലാസം ചേർക്കുവാൻ താങ്കൾ ആഗ്രഹിക്കുന്നു എങ്കിൽ ആയതും ഇന്ന് തന്നെ ഞങ്ങളെ അറിയിച്ചാലും. ഞങ്ങളുടെ വിലാസം: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരള. വിലാസം ഒരിക്കൽ കൂടി: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരള. ഇമെയിൽ ഐഡി: malayalam.ttb@radio882.com. ഞങ്ങളുമായി നേരിൽ ഉടൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർ 9447767378 എന്ന ഫോൺ നമ്പറിൽ വിളിക്കുക. പ്രവൃത്തി ദിനങ്ങളിൽ രാവിലെ 10 മുതൽ വൈകിട്ട് 5 മണി വരെ വിളിക്കുവാൻ 0469270024, 0469270028 എന്ന നമ്പറും ഉപയോഗിക്കാവുന്നതാണ്. ഇന്റർനെറ്റിലും ഞങ്ങളുടെ പരിപാടികൾ ലഭിക്കുന്നതാണ്. വെബ്സൈറ്റ് radio882.com.
പ്രാർത്ഥന കേൾക്കണമേ എന്നാരംഭിക്കുന്ന ഒരു ഗാനം നമുക്കിനി ശ്രദ്ധിക്കാം. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് തൃശൂരിൽ നിന്നും ദേവസ്യ ആണ്.
പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, യാചന നൽകണമേ കർത്താവേ, യാചന നൽകണമേ. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, യാചന നൽകണമേ കർത്താവേ, യാചന നൽകണമേ. പുത്രന്റെ നാമത്തിൽ ചോദിക്കും കാര്യങ്ങൾ, പുത്രന്റെ നാമത്തിൽ ചോദിക്കും കാര്യങ്ങൾ, ഉത്തരം തന്നരുളാ എന്നുള്ളൊരു വാക്തത്വം ബോധയവായി, എന്നുള്ളൊരു വാക്തത്വം ബോധയവായി. താതനും മാതാവും നീ എനിക്കല്ലാതെ, ആദനും മാതാവും നീ എനിക്കല്ലാതെ, ഭൂതലം തന്നിലില്ലേ വേറാരുമെൻ ആതങ്കം നീക്കിടുവാൻ, വേറാരുമെൻ ആതങ്കം നീക്കിടുവാൻ. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, യാചന നൽകണമേ കർത്താവേ, യാചന നൽകണമേ. നിത്യതയിൽ നിന്നുള്ള അത്യന്ത സ്നേഹത്താൽ, നിത്യതയിൽ നിന്നുള്ള അത്യന്ത സ്നേഹത്താൽ, ശത്രുതയെ അകറ്റി എനിക്കു നീ പുത്രത്വം തന്നതിനാൽ, എനിക്കു നീ പുത്രത്വം തന്നതിനാൽ. സ്വന്ത കുമാരനെ ആദരിയാതന്മേൽ, സ്വന്ത കുമാരനെ ആദരിയാതന്മേൽ, സിന്ധു സമം കനിഞ്ഞ സംവേദിയോർ തന്തിക ചേർന്നിടുന്നേ, സംവേദിയോർ തന്തിക ചേർന്നിടുന്നേ. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, യാചന നൽകണമേ കർത്താവേ, യാചന നൽകണമേ. പ്രത്യരനേകരിൻ പ്രാർത്ഥന കേട്ടു നീ, പ്രത്യരനേകരിൻ പ്രാർത്ഥന കേട്ടു നീ, ഉത്തരം നൽകിയതോർത്തത്യാദരം തൃപ്പാദം തേടിയിടുന്നേൻ, അത്യാദരം തൃപ്പാദം തേടിയിടുന്നേ. കള്ളന്റെ യാചന കേട്ടുള്ളലിങ്ങനിൻ, കള്ളന്റെ യാചന കേട്ടുള്ളലിങ്ങനിൻ, തുല്യമില്ലാതയോർത്തിതാ വന്നിൻ നല്ലവനേ സദയം. ഇതാ വന്നിൻ നല്ലവനേ സദയം. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, എൻ യാചന നൽകണമേ കർത്താവേ.